ദൈവം തൻ്റെ നാദം അതിശയമായി മുഴക്കുന്നു. നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത മഹാകാര്യങ്ങളെ അവൻ ചെയ്യുന്നു. അവൻ ഹിമത്തോട് ഭൂമിയിൽ പെയ്യുക എന്ന് കൽപ്പിക്കുന്നു. അവൻ മഴയോട് വൻപിച്ച പെരുമഴയോട് കൽപ്പിക്കുന്നു എന്ന് ഇയോബിൻ്റെ പുസ്തകം 37:5-6 വാക്യങ്ങളിൽ കാണാം. മഴ പെയ്യുകയില്ല എന്ന് ഏലിയാവിനെ കൊണ്ട് പറയിച്ചവൻ തൻ്റെ ശക്തി വെളിപ്പെടുത്തുവാൻ സമയമായപ്പോൾ തൻ്റെ പാഠശാലയിലെ പഠനം പൂർത്തിയാക്കിയ ഏലിയാവിനെ അതിനായി അയക്കുന്നു. വചനത്തിലെ തോടുകളിൽ അടുത്തതായി നാം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് കീശോൻ തോടിനെ കുറിച്ചാണ്. ദൈവശക്തിയുടെ ജയം കാണുവാനായി ആ കീശോൻ തോട്ടിൻ്റെ കരയിലേക്ക് നമുക്ക് ഏവർക്കും ഒന്ന് കടന്നിയല്ല. അതിനായി ശ്രോതാക്കളായ നിങ്ങളെ ഓരോരുത്തരെയും ഈ പഠന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗോഡ്സ് പവർ അറ്റ് കീശോൻ വാലി, ദൈവശക്തിയുടെ കീശോൻ. 1 രാജാക്കന്മാർ 18:40 ആസ്പദമാക്കിയാണ് നാം ചിന്തിക്കുന്നത്. 1 Kings 18:40. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പരാജയഭീതി വരാത്തവർ ചുരുക്കമാണ്. പരാജയം യഥാർത്ഥത്തിൽ നമ്മെ കീഴ്പ്പെടുത്തുകയില്ല, നാം അതിനെ കീഴ്പ്പെടുകയാണ് ചെയ്യുന്നത്. സാഹചര്യങ്ങളോടുള്ള നമ്മുടെ പ്രതികരണ മനോഭാവമാണ് നമ്മെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. 1 ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടൻ വിജയിച്ചതിൻ്റെ പിന്നിൽ ഡോക്ടർ വെയ്സ്മാൻ എന്ന ശാസ്ത്രജ്ഞൻ്റെ പങ്ക് വളരെ വലുതായിരുന്നു. ബ്രിട്ടന്റെ വെടിമരുന്നുകൾ ലഭിച്ച സ്ഥലങ്ങൾ ജർമ്മൻകാർ പിടിച്ചെടുത്തു. റഷ്യക്കാരനായ ഒരു യഹൂദ അധ്യാപകൻ ഇംഗ്ലണ്ടിൽ അധ്യാപകനായിരിക്കെ ഒന്നിലധികം രാസവസ്തുക്കളുടെ സമ്മിശ്രമായ TNT ട്രൈ നൈട്രോ ടൊലൂൻ കണ്ടുപിടിച്ചു. സ്വയം കത്തുന്ന ഈ സ്ഫോടക വസ്തുക്കൾ ഐസ് പെട്ടികൾക്കകത്താക്കി അദ്ദേഹം അത് യുദ്ധമുഖത്തെത്തിക്കുന്ന ആശയം കണ്ടെത്തി. അങ്ങനെ ബ്രിട്ടൻ 1 ലോകമഹായുദ്ധത്തിൽ വിജയം നേടുകയും ചെയ്തു. ഈ 1 ലോകമഹായുദ്ധത്തിൽ വിജയം നേടുവാൻ ബ്രിട്ടനെ സഹായിച്ച അദ്ദേഹത്തിന് ആ യഹൂദ അധ്യാപകന് അതിന് പ്രോത്സാഹനം നൽകിയ ആശയം ലഭിച്ചത് ഇയോബിൻ്റെ പുസ്തകം 38:22-23 വാക്യങ്ങളിൽ നിന്നായിരുന്നു. ഐസ് പെട്ടിയിലാക്കി സ്ഫോടക വസ്തുക്കൾ യുദ്ധമുഖത്ത് എത്തിക്കുക എന്നുള്ള ആശയം അദ്ദേഹത്തിന് ലഭിച്ചത് ഇയോബിൻ്റെ പുസ്തകം 38:22-23 വാക്യങ്ങളിൽ നിന്നാണ്. നീ ഹിമത്തിൻ്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? ഞാൻ അവയെ കഷ്ടകാലത്തേക്ക് പോരും പടയുമുള്ള നാളിലേക്കും സംഗ്രഹിച്ചു വച്ചിരിക്കുന്നു എന്നായിരുന്നു ആ വാക്യം. ബ്രിട്ടന്റെ സഹായത്തോടെയാണ് ഇതിൻ്റെ പ്രതിഫലമായി യഹൂദന് പിന്നെ ഒരു ഇസ്രായേൽ രാഷ്ട്രം ലഭിച്ചത്. ബൈബിൾ പോലെ ജീവിതത്തെ വിജയത്തിലേക്ക് എത്തിക്കുന്ന മറ്റൊരു ഗ്രന്ഥവുമില്ല. കീശോൻ എന്ന വാക്കിൻ്റെ അർത്ഥം വളഞ്ഞത് എന്നാണ്. എല്ലാ വളഞ്ഞ അഥവാ ദുഷിച്ച ചിന്തകളും വചനത്താൽ തകർത്ത് കളയുവാൻ കഴിയണം. ഏലിയാവിനെതിരെ പുറപ്പെട്ട വളഞ്ഞ ചിന്താഗതികളെ ദൈവം തകർക്കുന്നതായിട്ട് നമുക്ക് കാണാം. കീശോൻ തോട്ടിൻ കരയ്ക്ക് തിന്മയുടെ കരങ്ങളിന്മേൽ ദൈവിക ശക്തിയുടെ വിജയം ഏലിയാവിൽ കൂടി ദൈവം നേടിയെടുത്തു. അതിനായി ഒളിവ് കാലം ആരംഭിക്കുവാൻ യഹോവ ആവശ്യപ്പെട്ടത്. അപ്രകാരം ആവശ്യപ്പെട്ട യഹോവ തന്നെ അത് അവസാനിപ്പിക്കുവാനും ആഹാബിന് തന്നെ തന്നെ വെളിപ്പെടുത്തുവാനും ഏലിയാവിനോട് നിർദ്ദേശിക്കുന്നു. എന്നാൽ അവിടെ ഏറ്റവും അത്ഭുതകരമായൊരു കാര്യം, ആഹാബിനെ കാണുവാൻ ഏലിയാവ് അങ്ങോട്ട് പോകുകയല്ല ചെയ്തത്,
ഏലിയാവിൻ്റെ അടുക്കലേക്ക് ആഹാബിനെ ദൈവം എത്തിക്കുവാനുള്ള ക്രമീകരണം ചെയ്തു. ഏലിയാവിൻ്റെ അടുക്കലേക്ക് ആഹാബിനെ എത്തിക്കുവാൻ ദൈവം തന്നെയാണ് ക്രമീകരണം ചെയ്തത്. ദേശത്ത് മഴ പെയ്യും മുമ്പേ കർമ്മേലിൽ ഒരു യാഗം നടക്കേണ്ട ആവശ്യമാണ്. ആ യാഗം കാണേണ്ടവരും അവിടെ എത്തണം. ആ യാഗം കാണേണ്ടവരും ആ യാഗം ക്രമീകരിക്കേണ്ട വിധവും യഹോവയുടെ നിർദ്ദേശപ്രകാരം ഏലിയാവ് ആഹാബിനെ അറിയിച്ചു. ആ നിർദ്ദേശങ്ങൾ എന്തെല്ലാമായിരുന്നുവെന്ന് 1 രാജാക്കന്മാർ 18:19 നമുക്ക് കാണാം. ഒന്നാമതായി, എല്ലാ ഇസ്രായേലും അവിടെ എത്തണം. എല്ലാ ഇസ്രായേലും അവിടെ എത്തണം. കാരണം യഹോവ വലിയവനെന്ന് അവർ മനസ്സിലാക്കണം. അവരുടെ നാവിൻ്റെ കെട്ടഴിഞ്ഞ് കണ്ണു തുറന്നവരായി 2 തോണിയിൽ ചവിട്ടിയുള്ള കാൽ വെച്ചുള്ള നിപ്പ് തെറ്റാണെന്ന് അവർ മനസ്സിലാക്കണം. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് അവർ കണ്ട് വിശ്വസിക്കുവാനാണ് അവരെ അവിടെ എത്തിച്ചത്. അപ്പൊ ആദ്യം കയറേണ്ട വ്യക്തികൾ, കർമ്മേലിൽ യാഗത്തിന് ആദ്യം കയറേണ്ട വ്യക്തികൾ ഇസ്രായേൽ ജനം. രണ്ടാമത്തേത് കള്ളപ്രവാചകന്മാർ, അതായത് 450 ബാലിൻ്റെ പ്രവാചകന്മാരും 400 അശേര പ്രവാചകന്മാരും. ഊമ വിഗ്രഹങ്ങളോടുള്ള അവരുടെ പ്രാർത്ഥന വ്യർത്ഥമെന്ന് അവർക്ക് കാട്ടിക്കൊടുക്കേണ്ടത് ആവശ്യമായിരുന്നു. അതിനാണ് അവരെ കർമ്മേലിൽ എത്തിച്ചത്. മൂന്നാമതായി, ഇതിനെല്ലാം സാക്ഷിയാകുവാൻ അവിടെ എത്തിയ, ഇവരെ എല്ലാം സംഘടിപ്പിച്ച സംഘാടകനായ ആഹാബ് രാജാവ്. ഈ രാജാവ് ഇസബേൽ എന്ന തൻ്റെ ഭാര്യയ്ക്ക് തന്നെ തന്നെ വിറ്റ ഒരു മഹാനാണ്. യഹോവയുടെ കൽപ്പനകൾ മറന്ന ഒരു രാജാവാണ് അദ്ദേഹം, ഇസ്രായേലിൻ്റെ രാജാവ്. ഭാര്യയ്ക്ക് തന്നെ തന്നെ വിറ്റവനെന്ന് 1 രാജാക്കന്മാർ 21:25-26 കാണാം. ഇവരെല്ലാം അവിടെ എത്തുന്നത് പോലെ, അല്ലെങ്കിൽ കർമ്മേലിൽ എത്തുന്നത് പോലെ, യഹോവയുടെ പക്ഷത്തുള്ള ഏലിയാവിന് കർമ്മേൽ കയറുവാൻ കഴിയുകയില്ല. ഇവരെല്ലാം ഒരു ഗാംഗിപ്പെട്ടവരാ. മറുപക്ഷത്ത് ഏലിയാവ് മാത്രമേ ഉള്ളൂ. അവർ കയറുന്ന പോലെ ഏലിയാവിന് കർമ്മേലിൽ കയറാൻ പറ്റത്തില്ല. കാരണം ഒരു വലിയ പ്രവൃത്തി ഏലിയാവിനെ കൊണ്ട് അവിടെ ചെയ്യിക്കാൻ പോവാ. കർമ്മേലിലെ യാഗം നടക്കുമ്പോൾ ചില കാര്യങ്ങൾ അവിടെ നടന്നിരിക്കണം. അതിന് ബലം ലഭിക്കാനാണ് ഏലിയാവിനെ ആദ്യം കെരീറ്റി കൊണ്ടുവിട്ടത്. ആ സംരക്ഷണത്തിൽ മടിയനായി പോകാതിരിപ്പാൻ ഉറവ അടയ്ക്കുകയും ചെയ്തു, കാക്കയുടെ വരവ് നിർത്തുകയും ചെയ്തു കർത്താവ്. തുടർന്നയച്ചതോ അതിലും വിചിത്രമായ ഒരു സ്ഥലത്തേക്കാ, സരേഫാത്തിലെ വിധവയുടെ സംരക്ഷണയിൽ കഴിയുവാനാണ് അയച്ചത്. ക്ഷാമത്തിന്റെ കഠിനതയാൽ മരിക്കുവാൻ തയ്യാറായ ഒരു സ്ത്രീ. അവളോ, അവളെ ചുള്ളിൽ വെറുക്കാൻ വിട്ടു. അവൾ എന്തിനാ ചുള്ളിൽ വെറുക്കുന്നെ? ഓ, ഇച്ചിരി മാവുണ്ട്, അത് ചൂട്ടാം, അമ്മയും മോനും കൂടെ കഴിച്ചു മരിക്കാനാ. മരിക്കുന്നവൾ എന്തിനാ അപ്പം തിന്നുന്നത്? മരിക്കുന്നവക്ക് എന്തിനാ ചുള്ളില്? പക്ഷെ ആ ചുള്ളിൽ വെറുക്കലിനും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. തന്റെ മകന്റെ അടുക്കലേക്ക് അവളെ എത്തിക്കണം. സരേഫാത്തിലെ വിധവ ഏതാണെന്ന് ചോദിച്ചോണ്ട് ഏലിയാവ് നടക്കാനല്ല, ഏലിയാവിന്റെ അടുക്കൽ അവളെ എത്തിച്ചപ്പോൾ ചുള്ളിൽ വെറുക്കുന്നവളെ കണ്ടപ്പോൾ ഏലിയാവിന് മനസ്സിലായി, ഇതാ ദൈവം ഉദ്ദേശിച്ച സ്ത്രീയെന്ന്. അവളോട് ആദ്യം സ്വല്പം വെള്ളം ചോദിച്ചു, പിന്നെ എനിക്ക് ഇച്ചിരി അപ്പൻ ചുട്ടുകൊണ്ട് പോരണേ. അവിടെ ഒന്നുമില്ല എന്ന് പറയുമ്പോഴും അവൾ അനുസരിച്ചു. അനുസരണം അവളിൽ നൽകിയതും ദൈവമാ. കാരണം ഒരു വലിയ അത്ഭുതം അവിടെ നടക്കാൻ പോവുക. അത്ഭുതം നടക്കണമെങ്കിൽ അനുസരണം ആവശ്യമാണ്. എൻ്റെയും നിന്റെയും ജീവിതത്തിൽ ഒരത്ഭുതം നടക്കണമെങ്കിൽ യഹോവ പറയുന്നത് അനുസരിക്കുന്നവർക്ക് മാത്രമേ അത്ഭുതം നടക്കുകയുള്ളൂ. അപ്രകാരം
അനുസരിച്ചവൾക്ക് ഒരു വലിയ അത്ഭുതം അവൾ കണ്ടു. അവള് എടുക്കുന്തോറും നിറയുന്ന എണ്ണഭരണിയും മാവിന്റെ കലവും അവള് കണ്ടത്. എടുക്കുന്തോറും നിറയുന്ന മാവിൻ കലവും എണ്ണഭരണിയും അവൾ കണ്ടു. ഇതിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാന കാരണം, ഒരു കാര്യം, നിങ്ങൾ ദൈവത്തെ എത്രത്തോളം സ്തുതിക്കുന്നോ, എത്രത്തോളം നന്ദി പറയുന്നോ, അത്രത്തോളം നിന്റെ ഒഴിഞ്ഞ പാത്രങ്ങൾ നിറഞ്ഞിരിക്കും. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ഒരു മടിയുമില്ലാതെ ദൈവത്തെ സ്തുതിച്ചോണം. ചലനമറ്റതിന് ജീവൻ നൽകുന്ന പ്രാർത്ഥനയുടെ ശക്തിയും ഏലിയാവിനെ പഠിപ്പിച്ചു. പാഴ്വാക്ക് പറഞ്ഞ, ഞാനും എൻ്റെ മകനും മരിക്കാനിരിക്കുകയാണെന്ന് പാഴ്വാക്ക് പറഞ്ഞ അവളുടെ മകൻ മരിച്ചു. അതുകൊണ്ട് നീ ഓർക്കേണ്ടുന്നത്, നിന്റെ നാവുകൊണ്ട് വേണ്ടാത്ത വാക്കുകൾ പറയരുത്. പാഴ്വാക്ക് പറഞ്ഞത് സംഭവിച്ചപ്പോൾ ഏലിയാവിനെ കൊണ്ട് ഒരു പാഠം കൂടെ ദൈവം അവിടെ പഠിപ്പിച്ചു. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ അവന് ജീവൻ തിരിച്ചു കിട്ടി. അതായത്, ചലനമറ്റ ഏതിനെയും ജീവൻ നൽകുവാൻ, നിന്നുപോയതിന് ഏതിനായാലും ചലനം കൊടുക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഏലിയാവിനെ ദൈവം പഠിപ്പിച്ചു. ആ പഠനം പൂർത്തിയാക്കിയ ഏലിയാവിനെ കർമ്മേൽ പർവ്വതം ദൈവം ഇപ്പോൾ കയറ്റി. കയറ്റിക്കഴിഞ്ഞപ്പോൾ അവിടെ വേണ്ടുന്ന ക്രമീകരണങ്ങളെല്ലാം ദൈവം ചെയ്യിപ്പിച്ച് കൊടുക്കുകയും ചെയ്തു. ഏലിയാവ് യാവക്കത്തിൻ്റെ നിബന്ധന പ്രഖ്യാപിച്ചു. ബാലിൻ്റെ പ്രവാചകന്മാരതനുസരിക്കാൻ ശ്രമിച്ചു, പക്ഷേ അവർക്ക് കഴിഞ്ഞില്ല. അവരുടെ സമയം കഴിഞ്ഞപ്പോൾ ഏലിയാവ് താൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. ഭോജനയാഗത്തിൻ്റെ സമയമായപ്പോൾ യാഗത്തിന് മുൻപ് പാലിക്കേണ്ട 7 നടപടികൾ ഏലിയാവ് ചെയ്തു. അത് പൂർത്തിയാക്കി പ്രാർത്ഥിച്ചപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി യാഗം ദഹിപ്പിച്ചത്. 1 രാജാക്കന്മാർ 18:30-38 വാക്യങ്ങൾക്കകത്ത് 7 കാര്യങ്ങൾ കാണാം. 1, സർവജനത്തോടും വരിക എന്ന് പറഞ്ഞു. അതായത് ഒരു നിരപ്പിന്റെ അനുഭവം. 2, ഇടിഞ്ഞുകിടക്കുന്ന യാഗപീഠത്തെ ഏലിയാവ് നന്നാക്കി. നിന്റെ ഭവനത്തിലെ യാഗപീഠങ്ങൾ ഇടിഞ്ഞുകിടക്കുന്നതാണോ എങ്കിൽ നന്നാക്കുക. എല്ലാ അംഗങ്ങളും അതിനകത്തുണ്ടായിരിക്കണം. 3, യാഗപീഠത്തിന് ഒരു പേരിട്ടു. 4, യാഗപീഠത്തിൻ്റെ ചുറ്റും ഒരു രണ്ട് സേയാവിത്ത് വിതപ്പാൻ മതിയായ വിസ്താരത്തിൽ ഒരു തോടുണ്ടാക്കി. നീ യാഗത്തിനൊരുങ്ങുമ്പോൾ, പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങുമ്പോൾ നീ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കണം. അത് ഒഴുകുവാനുള്ള ഒരു തോട് അവിടെ ഉണ്ടായിരിക്കണം. 4, ഒരു തോടുണ്ടാക്കി. 5, യാഗവസ്തുവിനെ വെച്ചു. 4, യാഗവസ്തുവിനെ വെച്ചത് മാത്രമല്ല, അതിൻ്റെ ചുറ്റിനും വെള്ളമൊഴിക്കുകയും ചെയ്തു. 2 അങ്ങനെ ചെയ്യുവാൻ അവരോട് ആവശ്യപ്പെട്ടു. തുടർന്ന് ഏലിയാവ് പ്രാർത്ഥിച്ചു. ജനത്തെ കൊണ്ട് ആരാണ് യഥാർത്ഥ ദൈവമെന്ന് യഹോവ ഏലിയാവ് പറയിപ്പിക്കുന്നു. തീ കൊണ്ട് ഉത്തരമരുളുന്നവനാണ് യഥാർത്ഥ ദൈവമെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നു. ഇതിനുശേഷം ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോഴാണ് ഒരു വലിയ അനുഗ്രഹം അവിടെ നടന്നത്. പ്രാർത്ഥന കേട്ട ദൈവം അവിടെ പ്രവർത്തിച്ചു. ഉത്തരം അരുളുന്ന ദൈവത്തെ ഏലിയാവ് കണ്ടു. തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു. യഹോവ തന്നെ ദൈവമെന്ന് ജനം മനസ്സിലാക്കി. ഇനിയുമാണ് അടുത്ത വലിയൊരത്ഭുതം നടക്കാൻ പോകുന്നത്. മഴയ്ക്ക് മുൻപേ ചെയ്യേണ്ട അടുത്ത പ്രധാനപ്പെട്ട കാര്യം, തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം യഥാർത്ഥ ദൈവമെന്ന് മനസ്സിലാക്കിയ ജനത്തിൻ്റെ സഹായത്തോടെ ഏലിയാവ് ചെയ്തു. അതായത്, ബാലിൻ്റെ 450 പ്രവാചകന്മാരെ കീശോൻ തോട്ടിങ്കൽ ജനം എത്തിക്കുകയും ഏലിയാവ് അവരെ വെട്ടിക്കൊന്നുകളയുകയും ചെയ്തു. മെഡിറ്ററേനിയൻ കടലിൽ ഒഴുകിയെത്തുന്ന ഈ തോട്ടിൽ വിഗ്രഹാരാധികളായ 450 പേരുടെ ജഡവും ചോരയും വീഴുവാനായിരുന്നു അത്. ആ മഴ പെയ്ത് ഭൂമി പുണ്യമായിത്തീരുന്നു. പുണ്യഭൂമിയിൽ ഈ ദുഷ്ടന്മാരുടെ രക്തം വീഴാൻ പാടില്ല. അതുകൊണ്ട് ആ തോട്ടിൻ്റെ കരയിൽ അവരെ എത്തിച്ചത്. അതിനുശേഷം വീണ്ടും കർമ്മേലിലെത്തി. ഇവന്മാര് ഈ മഴ പെയ്തത് ബാലിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് പറഞ്ഞവന്മാരെ അല്ലെന്ന് മനസ്സിലാക്കിച്ച ശേഷമാണ്, ജനത്തിന് ബോധം വരുത്തിച്ച ശേഷമാണ് ഇവന്മാരെ നിർമാർജനം ചെയ്തത്. അതൊരാവശ്യമായിരുന്നു. കാരണം ഈ ദുഷ്ടന്മാര് അല്ല മഴ പെയ്ച്ചതെന്ന് തൻ്റെ ജനം അറിയുവാൻ വേണ്ടിയായിരുന്നു. കീശോൻ തീരം അങ്ങനെ ദൈവശക്തിയുടെ വിജയത്തിൻ്റെ പ്രതീകമായി. രണ്ടാമത് മടങ്ങി കർമ്മേലിൽ എത്തിയ ഏലിയാവ് പ്രാർത്ഥിച്ച ശേഷമാണ് മഴ പെയ്തത്. പ്രിയരെ, ശക്തിയുള്ള പ്രാർത്ഥനയും ദൈവിക പാഠശാലയിലെ പഠനവും പ്രശ്നങ്ങളുടെ കാരണത്തെ ശാസിപ്പാനും സ്വർഗീയ തീ ഇറക്കി അനുഗ്രഹം പ്രാപിപ്പാനും സഹായിക്കുന്നു. ചലനമറ്റ വിഷയങ്ങളുടെ മേൽ ജയം നേടുവാനും ദുഷ്ടശക്തികളെ ഇല്ലാതാക്കുവാനും ദൈവം കൃപ ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മിണ്ടാതിരുന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ചിന്തിച്ചു കൊള്ളുക എന്നരുളിയ കർത്താവെ, യഹോവ തന്നെ ദൈവമെന്ന അനുഭവങ്ങളിൽ കൂടി പഠിപ്പിച്ചതിനായി നന്ദി. പലപ്പോഴും പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ചലനമറ്റ വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ കഴിയുമെന്ന ദൈവമാണ് ഞങ്ങൾ ആരാധിക്കുന്ന ദൈവമെന്ന ധൈര്യത്തോടെ അങ്ങയുടെ സന്നിധിയിൽ വരുവാനും പ്രാർത്ഥിപ്പാനും അങ്ങയോട് ചേർന്ന് നടക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. യഹോവയുടെ നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷയെ കേൾക്കണമേ. ആമേൻ. bible.study.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്.